Myth, mystery, and crime. With Renisha, exclusively on Ennadappam Specials.
കേരളം കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ കൊലയാളിയുടെ കഥയാണ് ഈ എപ്പിസോഡിൽ. നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത സുകുമാരക്കുറുപ്പിന്റെ കഥ. 37 വർഷം മുൻപ് 1984 ജനുവരി 22 ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിലിട്ട് കത്തിച്ചു കൊന്ന ശേഷം കുറുപ്പെങ്ങോട്ടാണ് പോയത്? 800,000 രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് കേരളത്തിന് ഇന്നും ഉത്തരമില്ല. പോലീസും ഇന്റർപോളും പഠിച്ച പണി 18 നോക്കിയിട്ടും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ഇന്ത്യയിലെ തന്നെ 1-ാം നമ്പർ പിടികിട്ടാ പുള്ളിയാണ് സുകുമാരക്കുറുപ്പ്. നമ്മുടെ കുറ്റാന്വേഷണ ചരിത്രത്തിന് നാണക്കേടായി മാറിയ കുറുപ്പ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ആർക്കും അറിയില്ല. കഥകളും കെട്ടുകഥകളുമായി കുറുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം അവിശ്വസനീയമാണ്. ഇപ്പോഴും കുറുപ്പ് മോഡൽ കൊലപാതകങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അരങ്ങേറുന്നു. അപ്പോഴും കയ്യിൽ പുരണ്ട ചാക്കോയുടെ ഉണങ്ങാത്ത രക്തവുമായി സുകുമാരക്കുറുപ്പ് എവിടെയാണുള്ളത്? രാത്രി ഏറെ വൈകിയിരിക്കുന്നു. ആലപ്പുഴ കരുവാറ്റയിലെ ഹരി തിയേറ്ററിൽ നിന്ന് ഫിലിം റെപ്രസെന്റേറ്റീവ് NJ ചാക്കോ വേഗം പുറത്തേക്കിറങ്ങി. ആ സമയം തിയേറ്ററിൽ ചാക്കോ കൊണ്ടുവന്ന സിനിമയുടെ സെക്കൻഡ് ഷോ ഓടുകയായിരുന്നു. കെണി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. സെക്കൻഡ് ഷോയുടെ കളക്ഷൻ വിവരങ്ങൾ ശേഖരിക്കാൻ എത്തിയതായിരുന്നു ചാക്കോ. ഒരു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവസാന ബസ് വന്നു. കൈ കാണിച്ചെങ്കിലും ബസ് നിർത്തിയില്ല. ഇന്നിനി ബസ്സില്ല, നേരം വെളുത്തിട്ട് പോയാൽ പോരെ? തിയേറ്റർ ഉടമ കുട്ടപ്പൻ നായരുടെ മകൻ ശ്രീകുമാർ ചോദിച്ചു. ഏതെങ്കിലും വണ്ടി കിട്ടും, എങ്ങനെയെങ്കിലും എത്തണം, ഭാര്യ കാത്തിരിക്കും. രാവിലെ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചാക്കോ മറുപടി പറഞ്ഞു. ഗർഭിണിയായ ഭാര്യയുടെ അടുത്ത് എത്രയും വേഗമെത്തണം, അതുമാത്രമായിരുന്നു ചാക്കോയുടെ ചിന്ത. ഹൈവേയിൽ ഒരുപാട് വാഹനങ്ങൾക്ക് കൈ കാണിച്ചു, ഒന്നും നിർത്തിയില്ല. ഒടുവിൽ KLQ 7831 നമ്പറുള്ള കറുത്ത കാർ ചാക്കോയ്ക്ക് സമീപം വന്ന് ബ്രേക്കിട്ടു. ചരിച്ചു ചീകിയ മുടിയും തുടുത്ത മുഖവുമുള്ള സുകുമാരക്കുറുപ്പിന്റെ കാറായിരുന്നു അത്. മരണദൂതന്റെ കറുത്ത നിറമുള്ള കാർ. രക്തം കിനിയുന്ന ചിരിയോടെ ചാക്കോയ്ക്കായി ആ കാറിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ചെങ്ങന്നൂർ തണുവേലിൽ ശിവരാമക്കുറുപ്പിന്റെ മകൻ ഗോപാലകൃഷ്ണൻ ചെറുപ്പം മുതലേ പല തരികിട പരിപാടികളും ചെയ്തിരുന്നു. പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. അവിടെ നിന്നും മുങ്ങി. പട്ടാള അധികൃതർ പിടിക്കാതിരിക്കാൻ ജനനത്തീയതി അടക്കമുള്ള രേഖകളെല്ലാം തിരുത്തി സുകുമാരക്കുറുപ്പ് എന്ന പേര് സ്വീകരിച്ചു. ചില്ലറ തട്ടിപ്പൊക്കെയായി ബോംബെയിൽ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം നേരെ ദുബായിലേക്ക് പോയി. പിന്നെ നാട്ടിലെത്തുന്നത് സമ്പന്നനായിട്ടാണ്. കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവിന്റെ പണി തുടങ്ങി. അപ്പോഴെല്ലാം കുറുപ്പിന്റെ മനസ്സിൽ ആരുമറിയാത്ത ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. അബുദാബിയിൽ വച്ചു ചേർന്ന വൻ തുകയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ അയാൾ ആലോചിച്ചു. ഏറെ ആലോചനകൾക്ക് ശേഷം അയാൾ ഒരു തീരുമാനത്തിലെത്തി. തന്റെ രൂപസാദൃശ്യമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുക, അത് കാണിച്ച് ഇൻഷുറൻസ് തുക തട്ടുക, അതായിരുന്നു പദ്ധതി. വായിച്ച ഒരു കുറ്റാന്വേഷണ നോവലിൽ നിന്നാണ് കാർ കത്തിച്ച് സ്വയം വ്യാജക്കൊല നടത്തി ഇൻഷുറൻസ് തുക തട്ടുന്ന ആശയം കുറുപ്പിന് ലഭിച്ചത്. ഇത് നടപ്പിലാക്കാൻ സഹായത്തിന് ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ എന്നിവരെയും കുറുപ്പൊപ്പം കൂട്ടി. കോട്ടയം മെഡിക്കൽ കോളേജിലും ശ്മശാനങ്ങളിലുമൊക്കെ അന്വേഷിച്ചെങ്കിലും മൃതദേഹം കിട്ടിയില്ല. പ്രായവും രൂപവും ഒത്തുവരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. ഇനി എന്താണൊരു വഴി? ഒടുവിൽ ക്രൂരമായ ആ തീരുമാനത്തിലേക്ക് അവർ എത്തി. 38 വയസ്സുള്ള കുറുപ്പിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ കൊല്ലുക. അങ്ങനെ ഒരാളെ തപ്പിയിറങ്ങിയ ഭാസ്കരപിള്ളയും പൊന്നപ്പനും കുറുപ്പിന്റെ സഹായി ഷാഹുലും യാത്ര തിരിച്ച കാറിലാണ് ചാക്കോ അന്ന് കയറിയത്. കാഴ്ചയിൽ ചാക്കോയ്ക്ക് കുറിപ്പിന്റെ രൂപസാദൃശ്യമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ തിരിച്ചറിഞ്ഞു. കാറിൽ കയറിയ ഉടൻ ചാക്കോയുടെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് മദ്യം നീണ്ടുവന്നു. അയ്യോ വേണ്ട, നിങ്ങൾ കാറിൽ കയറ്റിയത് തന്നെ ഉപകാരം, ഞാൻ മദ്യപിക്കില്ല, ചാക്കോ പറഞ്ഞു.
ചീ, കുടിക്കടാ.
ബലിഷ്ഠമായ കരങ്ങൾ ചാക്കോയെ സീറ്റിനോട് ചേർത്ത് ഞെരുക്കി വിഷം ചേർത്ത മദ്യം ബലമായി കുടിപ്പിച്ചു. തോർത്ത് കഴുത്തിലിട്ട് മുറുക്കി കറുത്ത അംബാസിഡർ കാറിനുള്ളിൽ ചാക്കോയുടെ നിലവിളി ഞെരിഞ്ഞമർന്നു. ചാക്കോയുടെ മൃതദേഹവുമായി സംഘം കുറുപ്പിന്റെ ഭാര്യയുടെ വീട്ടിലെത്തി. കുറുപ്പ് തന്നെയാണ് ചാക്കോയുടെ മൃതദേഹത്തിൽ തന്റെ ലുങ്കിയും ഷർട്ടും ധരിപ്പിച്ചത്. എന്നിട്ട് പെട്രോൾ ഒഴിച്ച് മുഖം നന്നായി കത്തിച്ചു. തന്റെ മുഖമല്ലെന്ന് ആരും തിരിച്ചറിയാതിരിക്കാനുള്ള ക്രൂരത. പിന്നീട് മൃതദേഹം മാവേലിക്കരയ്ക്കടുത്ത് കുന്നത്തെന്ന സ്ഥലത്തെത്തിച്ചു. കുറുപ്പിന്റെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മൃതദേഹം മാറ്റി കൈകൾ സ്റ്റിയറിംഗിൽ പിടിപ്പിച്ചു. സീറ്റുകൾ കുത്തിക്കീറി പെട്രോൾ ഒഴിച്ച ശേഷം തീപ്പെട്ടിയുരച്ച് കാറിലേക്ക് എറിഞ്ഞു. കാത്തിരിക്കുന്ന ഗർഭിണിയായ ഭാര്യ ശാന്തയുടെ നിലവിളി പോലെ ചാക്കോയെ വിഴുങ്ങിക്കൊണ്ട് അഗ്നി രാത്രിയെ കീറി ആകാശത്തിലേക്കുയർന്നു. പിറ്റേന്ന് കുറുപ്പിന്റെ മരണവാർത്തയാണ് ലോകമറിഞ്ഞത്. മൃതദേഹം സുകുമാരക്കുറുപ്പിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിദേശത്ത് ശത്രുക്കളുള്ള സുകുമാരക്കുറുപ്പിനെ അവരിൽ ആരോ കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചെന്ന് പരാതി നൽകിയത് ഭാസ്കരപിള്ളയായിരുന്നു. എന്നാൽ പദ്ധതികൾ ഉദ്ദേശിച്ച പോലെ മുന്നേറിയില്ല. മരിച്ചത് കുറുപ്പല്ലെന്ന് പോലീസിൽ ചിലർക്ക് സംശയം തോന്നിത്തുടങ്ങി. പോലീസിനകത്തെ തർക്കം കാരണം ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങാൻ ഏതാനും ദിവസം വൈകി. കുറുപ്പ് എന്നേക്കുമായി പോലീസിന്റെ കൈവിട്ടു പോകാനുണ്ടായ ഒരു കാരണം ഇതാണെന്ന് പറയപ്പെടുന്നു. മൃതദേഹത്തിൽ കുറുപ്പ് സ്ഥിരം ധരിക്കാറുള്ള വാച്ച്, ചെരുപ്പ്, മോതിരം എന്നിവ ഉണ്ടായിരുന്നില്ല. പുതിയൊരു കാർ പോർച്ചിൽ കിടക്കുമ്പോൾ കുറുപ്പിനെ പോലൊരു പരിഷ്കാരി എന്തിനാണ് പഴയ അംബാസഡർ കാർ ഓടിച്ചു പുറത്തേക്ക് പോയത്? പോലീസിന്റെ സംശയം കനപ്പെട്ടു. അന്വേഷണം അടുത്ത ബന്ധുക്കളിലേക്ക് നീങ്ങി. പോലീസ് ഭാസ്കരപിള്ളയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. വെള്ളമുണ്ടും മുഴുക്കൈ വെള്ള ഷർട്ടും ധരിച്ച് കൈ അഴിച്ചിട്ട് ബട്ടൺസ് പൂട്ടിയ നിലയിലാണ് അയാൾ സ്റ്റേഷനിലെത്തിയത്. സംശയം തോന്നിയ പോലീസ് അയാളോട് കൈ തെറുത്ത് കയറ്റാൻ ആവശ്യപ്പെട്ടു. രണ്ട് കൈകളിലും പൊള്ളലേറ്റ നിലയിലായിരുന്നു ഭാസ്കരപിള്ള. അതോടെ താനാണ് കുറുപ്പിനെ കൊന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ കുറ്റസമ്മതം നടത്തി. എന്നാൽ മരിച്ചത് കുറുപ്പല്ലെന്നുറപ്പുള്ള പോലീസ് പിള്ളയെ വീണ്ടും ചോദ്യം ചെയ്തു. ഇതിനിടെ ചാക്കോയെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യ ശാന്തയും പരാതി നൽകി. മരിച്ചയാളുടെ തലയോടും ചാക്കോയുടെ ചിത്രങ്ങളും ചേർത്ത് സൂപ്പർ ഇമ്പോസിംഗ് നടത്തി മൃതദേഹം ചാക്കോയുടേത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതിലൂടെ കേരളത്തെ ഞെട്ടിച്ച ചാക്കോ കൊലക്കേസ് ചുരുൾ നിവർന്നു. കൊലയുടെ പ്രധാന ബുദ്ധികേന്ദ്രം സുകുമാരക്കുറുപ്പ് അതിനോടകം പോലീസിന് എത്തിപ്പിടിക്കാനാകാത്ത ദൂരത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഭാസ്കരപിള്ളയെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ കുറുപ്പ് ആലുവയിലെ ലോഡ്ജിൽ ഒളിച്ചു താമസിക്കുകയാണ്. പിള്ള പിടിയിലായെന്നറിഞ്ഞതോടെ കുറുപ്പ് ഭൂട്ടാനിലേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് കരുതുന്നത്. ചാക്കോയെ കൊന്നതിന് ഒരാഴ്ച കഴിഞ്ഞ് കീഴടങ്ങുക എന്ന ഉദ്ദേശത്തോടെ കുറുപ്പ് വീട്ടിൽ വന്നിരുന്നെന്നും ബന്ധുക്കൾ ഇയാളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയായിരുന്നെന്നും കേസ് ഡയറിയിലുണ്ട്. കാണാതായ 6 മാസങ്ങൾക്കു ശേഷം മുംബൈ സാന്താക്രൂസിലെ സ്കൂളിൽ കുറുപ്പ് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഹോഷംഗാബാദിലെ ബന്ധുവീട്ടിലേക്ക് ഇവിടെ നിന്ന് കുറുപ്പൊരു കത്തെഴുതി. എന്തു ജോലിയും ചെയ്യാമെന്നും എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നുമായിരുന്നു കത്തിൽ. ഉത്തരം കിട്ടാത്ത സമസ്യയായി കുറുപ്പ് പോലീസിനെ കറക്കിക്കൊണ്ടിരുന്നു. കുറുപ്പിനെ കണ്ടെന്ന് അവകാശപ്പെട്ട് 1000 കണക്കിന് ഫോൺ കോളുകളും കത്തുകളും പോലീസിനെ ഇപ്പോഴും തേടിയെത്തുന്നു. കുറുപ്പാണെന്ന് കരുതി നാട്ടുകാർ തന്നെ എത്രയോ പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചിരിക്കുന്നു. ഹിമാലയത്തിലെ സന്യാസിയെ വരെ കുറുപ്പാണെന്ന് കരുതി പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആൻഡമാനിലും ഗൾഫിലും പോലീസ് പലവട്ടം പോയി. സുകുമാരക്കുറുപ്പിന്റെ മക്കളുടെ വിവാഹ ചടങ്ങിലും പോലീസ് ചാരന്മാർ കാത്തിരുന്നു. മക്കളെ ആശീർവദിക്കാൻ രഹസ്യമായി കുറുപ്പെത്തുമെന്ന് പോലീസ് കരുതി. ഫലമുണ്ടായില്ല. കുറുപ്പിനെ കണ്ടെത്താൻ ഭാര്യയെ നിർബന്ധിച്ച് ആഭിചാരക്രിയ വരെ പോലീസ് ചെയ്യിച്ചുവെന്ന് കഥകളുണ്ട്. 1989 നവംബറിൽ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ ജനറൽ ആശുപത്രിയിൽ ജോഷി എന്ന പേരിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കെത്തിയയാൾ കുറുപ്പാണെന്ന് അവിടെ ജോലി ചെയ്തിരുന്ന കുറുപ്പിന്റെ അയൽവാസി നേഴ്സ് രത്നമ്മ പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് എത്തും മുൻപേ അയാൾ കടന്നു കളഞ്ഞു. ഇത് കുറുപ്പ് തന്നെയാണെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കുറുപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ചാക്കോയെ കൊല്ലുന്ന കാലത്ത് തന്നെ രണ്ടു തവണ കുറുപ്പിന് ഹൃദ്രോഗം വന്നിട്ടുണ്ട്. ബൊക്കാറോയിൽ ചികിത്സ തേടിയ ജോഷിയുടെ ഹൃദയം അത്രമാത്രം ബലഹീനമായിരുന്നെന്നും ഒരു മാസത്തിലധികം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുമാണ് ഡോക്ടർമാർ അന്ന് പോലീസിനോട് പറഞ്ഞത്. കുറുപ്പിന്റെ ഫോട്ടോകൾ ജോഷിയെ ചികിത്സിച്ച ഡോക്ടർമാർ തിരിച്ചറിഞ്ഞിരുന്നു. 5 കള്ള പാസ്പോർട്ട് കുറുപ്പിനുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സൗദി അറേബ്യയിലെ ഒരു പള്ളിയോടനുബന്ധിച്ചുള്ള മതപഠന കേന്ദ്രത്തിൽ തല മൊട്ടയടിച്ച അബ്ദുള്ള എന്നയാൾ കുറുപ്പാണെന്ന് സംശയിക്കുന്നതായി നെല്ല ജോൺസ് എന്ന ലണ്ടൻ ഡിറ്റക്റ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ദിശയിൽ പിന്നീട് അന്വേഷണമുണ്ടായില്ല. ചാക്കോ വധക്കേസിൽ സുകുമാരക്കുറുപ്പിന്റെ വധശിക്ഷ സുപ്രീംകോടതി ശരിവച്ചതാണ്. 2 പ്രതി ഭാസ്കരപിള്ളയും 3 പ്രതി പൊന്നപ്പനും ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. 2002 മാർച്ചിൽ പൊന്നപ്പൻ ആത്മഹത്യ ചെയ്തു. ഭാസ്കരപിള്ളയും മരിച്ചു. കുറുപ്പിന്റെ ഭാര്യ സരസമ്മയെയും സഹോദരി തങ്കമണിയെയും കോടതി വിട്ടയച്ചിരുന്നു. സരസമ്മ പിന്നീട് മക്കളോടൊപ്പം ദുബായിലേക്ക് പോയി. മറ്റൊരു പ്രതി ഷാഹുൽ മാപ്പുസാക്ഷിയായി. ചാക്കോയുടെ ഭാര്യ ശാന്ത ഭർത്താവിന്റെ മരണശേഷം ജനിച്ച മകൻ ജിത്തിനോടൊപ്പം ആലപ്പുഴയിലെ വീട്ടിലാണ് താമസം. KLQ 7831 എന്ന കറുത്ത അംബാസിഡർ കാർ ഇപ്പോൾ മാവേലിക്കര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തുരുമ്പി ചെല്ലും തോലുമായി കാണാം. രക്തം പുരണ്ട അതിമോഹത്തിന്റെ ബാക്കി പത്രമായി. ഇൻഷുറൻസ് തുക തട്ടി പണി പൂർത്തിയാക്കാൻ കുറുപ്പ് പദ്ധതിയിട്ട വണ്ടാനത്തെ ഇരുനില ബംഗ്ലാവ് ഇന്ന് കാടുമൂടിക്കിടക്കുന്നുണ്ട്. പ്രേതഭവനമായി, സാമൂഹിക വിരുദ്ധരുടെ താവളമായി. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറുപ്പിന് ഇന്ന് പ്രായം 75. സുകുമാരക്കുറുപ്പിന്റെ പുതിയ രൂപത്തെക്കുറിച്ച് ഭാവനയിൽ വരച്ച ചിത്രങ്ങൾ കേരള പോലീസിന്റെ വെബ്സൈറ്റിലും ഇന്റർപോളിന്റെ കൈവശവുമുണ്ട്. ലോങ് പെൻഡിംഗ് പട്ടികയിലെ 1689 എന്ന ഫയൽ ഇന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഭദ്രമായിരിക്കുന്നു. പോലീസ് ഫയലിൽ സുകുമാരക്കുറുപ്പ് പിടികിട്ടാ പുള്ളിയായി തന്നെ തുടരുന്നു. സ്വയം കീഴടങ്ങാൻ സുകുമാരക്കുറുപ്പ് ഇനിയെങ്കിലും എത്തുമോ? അതോ പറഞ്ഞു പറഞ്ഞ് ഒരു മിത്തായി കുറുപ്പ് കേരളത്തിന്റെ വായ്മൊഴികളിലൂടെ യാത്ര തുടരുമോ? എങ്കിലും രക്തം പുരണ്ട കൈകളുമായി അയാൾ ഭൂമിയുടെ ഏതറ്റത്തേക്കാണ് ഓടിമറഞ്ഞത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ @renisha അറിയിക്കുക. എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് റെനീഷയോടൊപ്പം. കൂടെ റിസർച്ച് ആൻഡ് സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മനഴി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS. സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Exclusively on Ennodoppam Specials.